കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലോകമെമ്പാടും കൊറോണ വൈറസ് രോഗബാധ ചെറുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. എന്നാൽ രോഗബാധ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് ശ്രമകരമായ കാര്യമായി ഇപ്പോഴും തുടരുന്നു. കൊറോണ വൈറസ് രോഗത്തിന്റെ വ്യാപനം പ്രതിരോധിക്കുവാൻ യാത്രാ വിലക്കുകൾ മുതൽ നിർബന്ധിത സെൽഫ് ഐസൊലേഷൻ നടപടികൾ ഉൾപ്പെടെ കൈക്കൊണ്ടിരിക്കുകയാണ് വിവിധ സർക്കാരുകൾ. എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് കൊറോണ വൈറസ് ബാധയുണ്ടാകാമെങ്കിലും പ്രായമേറിയവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ കരുതൽ നടപടികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന മക്കളെ സന്ദർശിക്കുവാൻ പ്രായമേറിയ മാതാപിതാക്കൾ പലരും എത്തിയിട്ടുണ്ട്. പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾ എത്തിയിരിക്കുന്ന ചില കുടുംബങ്ങളുമായി SBS മലയാളം സംസാരിച്ചു. മെൽബണിലുള്ള മക്കളെ സന്ദർശിക്കാൻ എത്തിയതാണ് കുഞ്ഞിരാരിച്ചനും ഭാര്യയും. കേരളത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വിമാന സർവീസ് റദ്ദായതിന്റെ ആശങ്കയിലാണ് ഇവർ. കുഞ്ഞിരാരിച്ചൻ, ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ കുറച്ചുകാലം കൂടി നിൽക്കണമെന്നാണോ താല്പര്യം, അല്ലെങ്കിൽ ഉടൻ കേരളത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണോ താല്പര്യം?
എത്രയും പെട്ടെന്ന് നാട്ടിലെത്താന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം. അപ്പോൾ ഫ്ലൈറ്റ് ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പൊ ഞങ്ങൾക്കുള്ളൂ. ഫ്ലൈറ്റ് എന്തെങ്കിലും അവിടെ എത്താമെന്ന്, അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഞങ്ങളുടെ കരണീയമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിലാഷം. അതാണ്, നവംബർ 21 അവിടുന്ന് പുറപ്പെട്ടത്. ടിക്കറ്റ് എടുത്ത് റിട്ടേൺ ടിക്കറ്റ് April 25 എടുത്തിരുന്നു. അപ്പൊ ആ ഫ്ലൈറ്റ് ഇപ്പോഴും ക്യാൻസലാണ്. അവര് മെസ്സേജ് തന്നു ഇങ്ങനെ ക്യാൻസലാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ അങ്ങോട്ടുള്ള പോക്കിനെ പറ്റി ഒരു ആശങ്കയുണ്ട്. April 25 പോകേണ്ടിയിരുന്നത്. ഫ്ലൈറ്റ് എത്രയും നേരത്തെ കിട്ടുകയാണെങ്കിൽ അന്നപ്പോ സ്ഥലം വിടാന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ ഫ്ലൈറ്റ് ഇല്ലാത്തൊരു പ്രശ്നം എളുപ്പമുള്ളൂ. അപ്പോ അവിടെ എത്തണം എന്നുള്ളതാണ് ആഗ്രഹം. അത് യാത്രയിൽ ഞങ്ങൾക്കുള്ള സംശയം എന്താ വെച്ചാൽ 10-16 മണിക്കൂർ വേണം ഇപ്പോ അവിടെ എത്തണമെങ്കിൽ, നെടുമ്പാശ്ശേരി എത്തണമെങ്കിൽ. അപ്പോ അതിൽ ഇടയിൽ ഉണ്ടാവുന്ന ഈ സമ്പർക്കങ്ങൾ ഞങ്ങളെ രോഗങ്ങൾ ഞങ്ങളിൽ എത്തുമെന്നുള്ള ആശങ്ക അതുകൊണ്ട് പലരുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടാണല്ലോ ഇപ്പൊ പോകേണ്ടി വരിക. പ്ലെയിനിലൊക്കെ ഒരുപാട് ആളുകൾ, ബിസിനസ് ആളുകൾ ഉണ്ടാവും. എവിടുന്നൊക്കെ വരുന്നവരാണെന്ന് നമുക്കിട്ട് അറിയില്ല. അവിടുത്തെ എത്രത്തോളം ആരോഗ്യകരമായ ചുറ്റുപാടില ഞങ്ങൾ പോകേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഒരു ആശങ്ക അതുകൊണ്ട്. ഏതായാലും പോവാതിരിക്കുന്നത് അതും പ്രയാസമാണ്. 2-70 കഴിഞ്ഞവരാണ്. ഇമ്മ്യൂണിറ്റി പവർ താരതമ്യേന കുറവായിരിക്കും ഞങ്ങൾക്കെന്നാണ് ഒരു പൊതുവെയുള്ളത്.
കൊറോണ വൈറസ് പടരുന്നത് തടയുന്നത് ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയൻ സർക്കാർ കൂടുതൽ നടപടികൾ, അല്ലെങ്കിൽ കർശനമായ നടപടികൾ ഇനിയും എടുക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം കുഞ്ഞിരാരിച്ചനുണ്ടോ?
എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഇപ്പൊ ഒരു ലോക്ക്ഡൌൺ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത്ര ഒരു നടപടി ഓസ്ട്രേലിയയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം. ഇന്നലെ മുതൽ എന്തോ ഒരു പുതിയൊരു ഇത് കൂടി വന്നു എന്ന് പറയുന്നത്. ഇവിടെയാണ് കുറെ കൂടി സാഹചര്യം പകരാതിരിക്കാനുള്ള സാഹചര്യം ഉള്ളതെന്നാണ് എന്റെ അഭിപ്രായം. അവിടുത്തെ സാഹചര്യം കുറെ കൂടി അനുകൂല രോഗാണുക്കൾക്ക് അനുകൂലമായ സാഹചര്യമാണ് അവിടെ. ഇവിടെ കുറച്ചുകൂടി ക്ലീൻ സിറ്റി ആയതുകൊണ്ട്, അവിടത്തേക്കാൾ ക്ലീൻ സിറ്റിയാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ അതിനുള്ള സാഹചര്യം കുറവാണ്. പക്ഷെ ഗവൺമെന്റ് ഭാഗത്ത് കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടലുകൾ വേണ്ടിവരും എന്നുള്ളൊരു അഭിപ്രായം.
പെർത്തിൽ മക്കൾക്ക് കുഞ്ഞു ജനിച്ചപ്പോൾ സഹായമായി എത്തിയതാണ് ജിൻസു 99 മാതാപിതാക്കൾ. എന്നാൽ ഇപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തതിന്റെ ആശങ്കയിലാണ് ഇവർ. ജിൻസു 99, മാതാപിതാക്കൾക്ക് കൊറോണ വൈറസ് ബാധയെക്കുറിച്ച് എത്രമാത്രം ആശങ്കയുണ്ട്? എന്തെല്ലാം മുൻകരുതലുകൾ ഇതിന്റെ ഭാഗമായി നിങ്ങൾ ഇവിടെ എടുക്കുന്നു?
ഞങ്ങളുടെ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞ് ഒരു പ്രീമിയം ബേബി ആയിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടൊരു എമർജൻസിയിലാണ് എൻ്റെ പേരൻസിനെ കഴിഞ്ഞ വർഷം ഞാൻ കൊണ്ടുവന്നത്. അപ്പം അവര് തിരക്ക് പിടിച്ച് ആക്ച്വലി വന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം 3 മാസത്തേക്ക് വന്നിട്ട് തിരിച്ചു പോകാനായിരുന്നു. എന്നിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ വൈഫിൻ്റെ പേരൻസ് വരാനുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇപ്പം വന്നിട്ട് ഡാഡിക്ക് മാർച്ചിൽ പോകാനായിരുന്നു. പക്ഷെ ഇപ്പം ഈ കൊറോണ വൈറസ് ഒക്കെ വന്നുകൊണ്ട് പോകാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പം വിസയുടെ ഒരു വാലിഡിറ്റി ഉണ്ട്. അപ്പം ഇത് ഈ ട്രാവൽ ബാൻ എത്രയും ഇൻഡെഫിനിറ്റ് ആണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് ഒരു ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ബിക്കോസ് എൻ്റെ പേരൻസിന് പോയിട്ട് അവിടെ ചെന്നിട്ട് ചില ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് വെച്ചായിരുന്നു ചെന്നൈ പോയിട്ട്. അപ്പം ആ ഒരു ഇൻഡെഫിനിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ കഴിക്കുന്ന മരുന്നെല്ലാം കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ നാട്ടിലെ മരുന്നായതുകൊണ്ട് ഇവിടെ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പം അതിൻ്റെ ഓൾട്ടർനേറ്റും വേറെ കോഴ്സൊക്കെ തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതേ സാഹചര്യത്തിൽ എന്റെ എന്റെ വൈഫിന്റെ പേരൻസിനാണെങ്കിലും നമ്മൾ വിസ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം അത് കിട്ടുമോ, ഈ അതിൻ്റെ എങ്ങനെയാന്ന് വെച്ചാൽ, ബിക്കോസ് അതിന് മെഡിക്കൽ ചെയ്യണം, അതിൻ്റെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യണം. അപ്പം രണ്ട് സൈഡിൽ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട്.
ഓസ്ട്രേലിയയിൽ സന്ദർശനത്തിനെത്തിയിരിക്കുന്ന മാതാപിതാക്കൾക്ക് രോഗബാധയുണ്ടായാൽ എന്തെല്ലാം സഹായം ലഭ്യമാകും എന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട്. ജിൻസു, കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ സന്ദർശനം നടത്തുന്ന മാതാപിതാക്കൾക്ക് സർക്കാർ എന്തെല്ലാം സഹായം ലഭ്യമാക്കുന്നു എന്ന കാര്യത്തിൽ ആവശ്യത്തിന് വ്യക്തതയുണ്ടോ?
പ്രത്യേകിച്ച് അവര് കൊറോണ വൈറസിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. എമർജൻസി വിസിറ്റ്സ് ആണെങ്കിൽ അവര് അവര് കവർ ചെയ്യും. പക്ഷെ ഇൻപേഷ്യന്റ് ആയാൽ, ഈ ഒരു കേസിൽ ഇൻപേഷ്യന്റ് ആയിരിക്കും, അപ്പൊ അതിന് വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ട്. വെയിറ്റിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് അവര് അവര് ക്ലെയിം ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് മെഡിബാങ്ക് പറഞ്ഞേക്കുന്നത്. പക്ഷെ കൊറോണ വൈറസ് ബാധിച്ച് നമുക്ക് അറിയത്തില്ല, അത് ഗവൺമെന്റ് ആണ്, ഇങ്ങനെ നമുക്ക് ആക്സസ് ഉണ്ടോ ടു ഫണ്ടിങ് ഒരു ക്ലാരിറ്റി ഇല്ല.
ഇരട്ടക്കുട്ടികളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ടാസ്മാനിയയിലുള്ള വിൽസി ജോസ്. കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം മാതാപിതാക്കളുടെ സഹായം അത്യാവശ്യമായതിനാൽ കൊറോണ ഭീതി നിലനിൽക്കുമ്പോഴും ഓസ്ട്രേലിയയിലേക്ക് എത്തിയതാണ് ഇവരുടെ മാതാപിതാക്കൾ. വിൽസി ജോസ്, മാതാപിതാക്കൾ കഴിഞ്ഞയാഴ്ചയാണല്ലോ എത്തിയത്, സെൽഫ് ഐസൊലേഷനിലാണോ ഇവർ? എങ്ങനെയാണ് ഇവർ ഇപ്പോൾ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്?
അവരുടെ ട്രിപ്പ് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. ടിക്കറ്റ്സ് ഒക്കെ നമ്മളൊരു ജനുവരി ഫെബ്രുവരിയോടെ ബുക്ക് ചെയ്തിരുന്നായിരുന്നു. ഞാൻ എക്സ്പെക്ടിങ് ആണ്, അപ്പം അതും കൂടെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. ലക്കിലി അവർക്കൊരു എന്താ പറയുക, ബോർഡർ ക്ലോഷർ കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരുന്നതിന് ജസ്റ്റ് തൊട്ട് മുന്നേ ലാസ്റ്റ് ഫ്രൈഡേ ആണ് അവരെത്തിയത്. വന്നു കഴിഞ്ഞ് വരുമ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നു, കാരണം എന്റെ ഫാദർ ഓൾമോസ്റ്റ് 70 ഇയേഴ്സ് ആണ്, കുറച്ച് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ളതാണ്. പക്ഷെ വരുന്നതിന് മുന്നേ നമ്മൾ അവർക്ക് അത്യാവശ്യം എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു, ഹാൻഡ് സാനിറ്റൈസറും മാസ്കും പിന്നെ ഡിസിൻഫെക്ഷനും ഹാൻഡ് വാഷിംഗും അങ്ങനെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു, എങ്ങനെ എന്തൊക്കെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം യാത്രക്കിടയിൽ എന്നുള്ളത്. അവര് അതൊക്കെ എടുത്തിട്ടാണ് വന്നത്. വന്ന് ഹസ്ബൻഡ് പോയി പിക്ക് ചെയ്തു, ഞാൻ അവരെ കണ്ടില്ല. ഹസ്ബൻഡ് പോയി പിക്ക് ചെയ്ത് നേരെ അവരെ ഐസൊലേഷനിലാക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഞങ്ങൾ മൂവ് ഔട്ട് ചെയ്ത് ഞങ്ങളൊരു ഫ്രണ്ടിന്റെ അടുത്തായിപ്പോൾ. അവരിതിന് മുന്നേ വന്നിട്ടുണ്ട്. അവരിത് ഇത് അവരുടെ 4-ാമത്തെ ട്രിപ്പാണ്. പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ അവർ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ 2-3 മാസം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ വീടും കാര്യങ്ങളും അത്യാവശ്യം ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നതിന് മുന്നേ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഐസൊലേറ്റ് ചെയ്യണം. പിന്നെ അവർക്ക് വേണ്ടി സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു വെച്ചിരുന്നു നേരത്തെ തന്നെ. പിന്നെ അത്യാവശ്യം ഫ്രഷ് സാധനങ്ങൾ, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്, അങ്ങനെ മീറ്റ് ഫിഷ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ടേ വീട്ടിൽ കയറുന്നില്ല, കൊണ്ടുപോയി കൊടുത്തേച്ച് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയാ, ഒരാഴ്ചയും കൂടെ ഉണ്ട്, ഇനി നെക്സ്റ്റ് വീക്കും കൂടെ ഉണ്ട് അവർക്ക്. അവർ സോഫാർ അവരെല്ലാം ഓക്കെ ആണെങ്കിൽ വേറെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദമാവുന്നില്ല.
ഓസ്ട്രേലിയയിലേക്ക് പലരും മാതാപിതാക്കളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈ സാഹചര്യത്തിൽ പിന്മാറിയിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിലേക്ക് മാതാപിതാക്കൾ വരാൻ തീരുമാനിച്ചത്?
അത് അവരുടെ ഒരു പോസിറ്റീവ് മൈൻഡ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും നമ്മൾ അവർക്ക് ഒരു ഓപ്ഷൻ കൊടുത്തു, ഇതാണ് സിറ്റുവേഷൻ, ഓക്കെ ആണെങ്കിൽ മാത്രം ട്രാവൽ ചെയ്യാനുള്ളതായിട്ടും ഇവിടെ വന്ന് മാനേജ് ചെയ്യാന്നുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്തോളൂ എന്നൊക്കെ അവർ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത്. കാരണം ഈ ഒരു മൊമെന്റിൽ ഇപ്പം ട്രാവലിംഗ് നടന്നില്ലെങ്കിൽ ഇനി ഇപ്പൊ എപ്പോഴാണ് ഒരു യാത്ര സാധ്യമാകുന്നതെന്ന് അറിയില്ലല്ലോ. കാരണം ഞങ്ങൾക്ക് ഡ്രീംസ് ആണ് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ ഹെൽപ്പ് ആയിരിക്കും അവരുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ ഒരിക്കലും അവരോട് ഇങ്ങനെ എന്താ പറയാ, വരൂ കട്ടാൻഡ്രായിട്ട് അങ്ങനെ പറഞ്ഞില്ല. അവരുടെ തന്നെ വോളണ്ടറിയായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു വരാമെന്നുള്ളത്.
വിൽസി, വിൽസിയും ഭർത്താവും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണല്ലോ, എന്തെല്ലാം മുൻകരുതലുകൾ ഈ സാഹചര്യത്തിൽ എടുക്കുന്നു, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ഉള്ളപ്പോൾ?
അതിപ്പോ ഞാനും ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും നഴ്സുമാരാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, ഇൻഫെക്ഷൻ കൺട്രോൾ, ഹാൻഡ് വാഷിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് എൻഫോഴ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം വീട്ടിലാണെങ്കിൽ പോലും അച്ഛനും അമ്മയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അവരുടെ ബെഡ്റൂം, അവർക്ക് അസൈൻഡിട്ടുള്ള ബാത്റൂം, കിച്ചൺ അതേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അവര് ഇടയ്ക്കിടയ്ക്ക് ഡോർ ഹാൻഡിൽസും ഒക്കെ ഡിസിൻഫെക്റ്റന്റ് വെച്ച് വൈപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്നതിന് ചെല്ലുന്നതിന് മുന്നേ ഒരു ഫുൾ ഒരു സാനിറ്റൈസ് ഒരു സാനിറ്റേഷൻ നടത്തിയിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക്. കാരണം ഞാൻ എക്സ്പെക്ടിങ് ആണ്, മോളുണ്ട് 4 വയസ്സ്, അപ്പോൾ എല്ലാവരും ഒരു ഹൈ റിസ്ക് ഏരിയ പെടുന്നതാണ്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവർ പറയുന്നത് 14 ഡേയ്സ് ഐസൊലേഷൻ ആണ് പ്ലസ് പ്രോബബ്ലി 28 ഡേയ്സ് വരെ ആൾക്കാർക്ക് സിംപ്റ്റംസ് വരാമെന്ന് പറയുന്നുണ്ട്.
ഇനി ഇതിന് പുറമേ ഓസ്ട്രേലിയയിൽ എന്തെങ്കിലും കാരണവശാൽ ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ എന്തെല്ലാം ഇൻഷുറൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ മുൻകരുതലായി എടുത്തിരിക്കുന്നത്?
ഞങ്ങള് ലാസ്റ്റ് മൂന്നാല് പ്രാവശ്യം അവർ വന്നപ്പോഴും നമ്മൾ നാട്ടിൽ നിന്നുള്ള ഇൻഷുറൻസ് ആയിരുന്നു എടുത്തിരുന്നത്, ട്രാവൽ ഇൻഷുറൻസ്. അപ്പം ഇത്തവണ ഞങ്ങളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു. പഠിച്ചു വെച്ചാൽ നാട്ടിലെ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് വരുമ്പോൾ അതിൽ പല കാര്യങ്ങളും ചിലപ്പോൾ ഇവിടെ കവേർഡ് ആവണമെന്നില്ല. ലൈക് പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് ഉള്ള കവേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ എന്റെ ഫാദറിനെ സംബന്ധിച്ചോളം റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ പിന്നീട് അതൊരു ഇൻഷുറൻസിന്റെ ഒരു പ്രശ്നം വരണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഇൻഷുറൻസ് എടുത്തു, മെഡിക്കൽ ഇൻഷുറൻസ്. എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഇഷ്യൂസ് വന്നാൽ അത് ടാക്കിൾ ചെയ്യാന്നുള്ള കാര്യങ്ങളോട് പ്ലാൻ ചെയ്തിട്ടുണ്ട്.
ഓസ്ട്രേലിയയിലുള്ള പല മലയാളി കുടുംബങ്ങളിലും മാതാപിതാക്കൾ സന്ദർശനത്തിന് എത്തിയിട്ടുണ്ട്. ഇതിൽ ചിലരുമായാണ് SBS മലയാളം ഇതുവരെ സംസാരിച്ചത്. പലർക്കും എപ്പോൾ തിരിച്ചു പോകാൻ കഴിയും എന്ന ആശങ്കയുണ്ട്. തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ തന്നെ യാത്രക്കിടയിൽ രോഗബാധയ്ക്ക് സാധ്യതയുണ്ടോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. എന്തായാലും ഓരോ ദിവസവും കൂടുതൽ നിർദ്ദേശങ്ങളും കൂടുതൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി വരികയാണ്. അധികം വൈകാതെ ആശങ്ക നിറഞ്ഞ വിഷയങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.